കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലുള്ള വരവിനെ കുറിച്ചാണല്ലേ. തന്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഉത്സാഹം നൽകുന്ന വിഷയമാണ്. അതും മഹോപദ്രവത്തിനു മുൻപേ അവൻ സഭയെ ഈ ഭൂമിയിൽ നിന്നും തന്റെ അടുക്കൽ ചേർക്കുമെന്ന വസ്തുത എത്ര അധികം സന്തോഷകരമാകുന്നു. ഈ വലിയ സന്തോഷ അവസരത്തിനായി കാത്തിരിക്കുന്നവർ തുള്ളിച്ചാടുന്ന അറിവുകളാണിവ. പലർക്കും കർത്താവിനോടുള്ള വാസമാണ് എപ്പോഴും ചിന്ത. ദൈവം ഓരോരുത്തരെയും അതിനായി ഒരുക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ആശ്ചര്യകരമായ സത്യങ്ങൾ താങ്കൾക്കും എനിക്കും എന്താണ് ഈ ആയുസ്സിൽ പ്രയോജനം ചെയ്യുക? അടുത്ത വാക്യങ്ങളിൽ അതാണ് നാം കാണുവാൻ പോകുന്നത്. വിശ്വാസികൾക്കായുള്ള 22 വ്യത്യസ്ത കൽപ്പനകളാണ് ഇനിയും നാം കാണുവാൻ പോകുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കൾക്കുള്ള കൽപ്പനകളാണിവ. മറ്റുള്ളവർ അനുസരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സാധിക്കുമോ എന്നതാണ് സംശയം. ഇവിടെ 10 22 ഇത് നാം മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നിട്ടില്ലാത്ത പലരും ബൈബിളിലെ കൽപ്പനകൾ തങ്ങളോടാണെന്ന് കണ്ട് അനുസരിക്കുവാൻ പാടുപെടുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ സുഹൃത്തെ, താങ്കൾ രക്ഷിക്കപ്പെടുന്ന സമയം വരെ ദൈവം താങ്കളെ ഒരു ക്രൂശിങ്കൽ അടച്ചിട്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി മരിച്ച എന്റെ പുത്രനെ നീ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമല്ലാതെ രക്ഷിക്കപ്പെടുന്നതുവരെ ഒരു വ്യക്തിയോട് ദൈവം യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. താങ്കൾ വിശ്വസ്തനായിരുന്നുവോ എന്നും പള്ളിക്ക് പൈസ കൊടുത്തുവോ എന്നും അങ്ങനെ യാതൊന്നും ചോദിക്കില്ല സുഹൃത്തെ. ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷകനായി അംഗീകരിച്ചതിന് ശേഷം ദൈവം നമ്മോട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു ദൈവപൈതൽ തന്റെ ജീവിത രീതിയായി 10 കൽപ്പനകളുടെ കീഴിലല്ല. അവൻ അതിനേക്കാളൊക്കെ ഉയർന്ന അവസ്ഥയിലാണ്. അവൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഉന്നതമായ ഒരു നിലവാരത്തിൽ വേണം ജീവിക്കേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന കൽപ്പനകൾ അതിന്റെ ഉദാഹരണമാകുന്നു. ഈ കൽപ്പനകൾ പ്രായോഗികമാണ്, ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ വരവിനായി നോക്കിക്കാത്തിരിക്കുക എന്നുള്ളത് അതിമനോഹരവും മഹത്വകരവുമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ലഭിച്ചിട്ടുള്ള ചെറിയ ആയുസ്സിൽ നാം നടക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. അതെ, ഭവനത്തിൽ, ഓഫീസിൽ, സ്കൂളിൽ നാം എവിടെ നടക്കുവാനായി ദൈവം നമ്മെ വിളിച്ചുവോ അവിടെ. അതല്ല എങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ ഇരിക്കും. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന്. ഇതുവരെ കർത്താവിന്റെ കൽപ്പനകളെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില വിശ്വാസികളുണ്ട്. ഇവിടെ ഇതാ 22 കൽപ്പനകൾ. അവ മിലിറ്ററി ഓർഡേഴ്സ് പോലെയാകുന്നു നൽകിയിരിക്കുന്നത്. ചുരുക്കവും കണിശവും ആയിട്ടാണ് അവ നൽകിയിരിക്കുന്നത്. ഒരു മിലിറ്ററി ഓഫീസർ നൽകുന്നത് പോലെയാണ് അവ നൽകിയിരിക്കുന്നത്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് സുബോധമുള്ളവരായി യുദ്ധത്തിനാവശ്യമായ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്നത്രേ. ഇപ്പോൾ ഇതാ നാം ഇവിടെ ഈ ആജ്ഞകൾ കാണുന്നു. അവയെ തരം തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ചില ആജ്ഞകൾ അന്യോന്യം ഉള്ള ബന്ധത്തിൽ ചെയ്യേണ്ടവയായി പറഞ്ഞിരിക്കുന്നു. 1 തെസലോനിക്കർ 5:10 വരെയാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചത്. ഇന്ന് 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 11 വാക്യത്തിൽ നാം കാണുന്നു, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവേൻ. 1 കൽപ്പന അന്യോന്യം പ്രബോധിപ്പിക്കുക എന്നതത്രേ. അതായത് അന്യോന്യം ആശ്വസിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നാം ഇന്ന് എത്രയധികം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. യേശു കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരാൾ അതുപോലെ കാത്തിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കണം, ആശ്വസിപ്പിക്കണം. തക്ക സമയത്ത് നാം ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ എത്ര വലിയ ഒരു നേട്ടമായിരിക്കും അത്. സുഹൃത്തെ, താങ്കൾ ഏറ്റവും ഒടുവിൽ ഒരു ദൈവപൈതലിനെ പ്രോത്സാഹിപ്പിച്ചത് എന്നാണ്? ഓരോ ദിവസവും ഇതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ നമ്മെ പ്രോത്സാഹിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നു എന്നോർക്കണം. ഇത് വലിയൊരു ശുശ്രൂഷയാണ്. പണം കൊടുക്കുവാനും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുവാൻ എനിക്കും താങ്കൾക്കും സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഒരു സഹോദരനെ, ഒരു സഹോദരിയെ ആശ്വസിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ ആർക്കും കഴിയുമല്ലോ. അതിന് പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ കൽപ്പന തമ്മിൽ ആത്മിക വർധന വരുത്തുക എന്നുള്ളതാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഇതിനോടകം അത് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അതെ, നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്വമാകുന്നു മറ്റുള്ളവർക്ക് ആത്മിക വർധന വരുത്തുക എന്നത്. പലപ്പോഴും വിശ്വാസികളുടെ സംസാരവും പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ ആത്മീയത കളയുന്നതാണ്. പല സ്ഥലങ്ങളിലും സാക്ഷ്യം പറയുന്നത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും മുഷിപ്പിക്കുന്നതുമാണ്. ആത്മീയ വർധന എന്നാൽ മറ്റൊരാളെ പണിയുക എന്നത്രേ. ഒരു ടീമായി നാം അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നവരും ആത്മീയ വർധന വരുത്തുന്നവരുമായിരിക്കണം. 12-13 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുക. ഇവിടെ 3 കൽപ്പനകൾ കാണുന്നു. 1 ഒന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ളവയാണ് അവ 3. നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നവരെ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നാം അവരെ അംഗീകരിക്കണം എന്നത്രേ. പൗലോസ് ഇത് എഴുതിയപ്പോൾ അവൻ തെസ്സലോനിക്കയിലെ സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നോർക്കണം. അവൻ അവരോടൊപ്പം 1 മാസത്തിൽ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരെ ക്രിസ്തുവിനായി നേടുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു സഭ സ്ഥാപിതമായി. അതെ, ഒന്നുമില്ലാതിരുന്നിടത്ത് ഒരു കൂടി വരവ്. പൗലോസ് ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കുന്നതുവരെ അവിടെ യാതൊരു വിശ്വാസിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തെസ്സലോനിക്കയിലെ വിശ്വാസികളിൽ എല്ലാവരും തന്നെ ഏതാണ്ട് 1 സമയത്താണ് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പോൾ അവരിൽ ചിലർക്ക് പഠിപ്പിക്കുവാനുള്ള വരം ലഭിച്ചെന്ന് വന്നേക്കാം. ചിലർക്ക് പ്രസംഗിക്കുവാനും മറ്റു ചിലർക്ക് സഹായിക്കുവാനുമുള്ള വരം ലഭിച്ചിരുന്നു എന്ന് വന്നേക്കാം. ഓരോ വിശ്വാസിയും രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ആത്മീയ വരം പ്രാപിക്കുന്നു. ആ വരം വിശ്വാസികളുടെ കൂട്ടമായ സഭയിൽ പ്രാവർത്തികമാക്കണം. വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കുതകുന്നതായിരിക്കണം ഈ വരം. പൊതു പ്രയോജനത്തിനായിട്ടാണ് ആത്മീയ വരം നമുക്ക് നൽകുന്നത്. എന്നാൽ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ ഞാൻ ഇനിയും പറയും പ്രകാരം ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് വന്നേക്കാം. ഇന്നാരും ഞാനും 1 സമയത്താണല്ലോ രക്ഷിക്കപ്പെട്ടത്. അവനൊരു വിശ്വാസിയാകുന്നതിന് മുൻപ് എനിക്കവനെ അറിയാമായിരുന്നു. എന്നെ പഠിപ്പിക്കാമെന്ന് അവന് എങ്ങനെ തോന്നി? സാധാരണ ഉണ്ടാകാറുള്ള ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുന്നത് ചില പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചില പ്രത്യേക വരം നൽകിയിരിക്കുന്നു. അതും നേതൃത്വത്തിനു വേണ്ടിയുള്ള വരം. വിശ്വാസികൾ അതിനെ മാനിക്കണം. പ്രബോധനത്തിനായി അവർ ഈ പറഞ്ഞ ഉപദേഷ്ടാക്കന്മാരെ നോക്കേണ്ടതായിരുന്നു. ഈ പ്രശ്നം ഇന്നും നമുക്ക് സഭകളിലുണ്ട് എന്നത് രസകരമാണ്. ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് ജനങ്ങൾ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. ആളുകൾ പറയുന്നത് അവർ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, അതിലെ ഓരോ വാക്കും അവർ വിശ്വസിക്കുന്നു എന്നത്രേ. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവർ അത് അനുസരിക്കുന്നില്ല? അത് പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല? ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ ബൈബിൾ ആദ്യോടന്തം വിശ്വസിക്കുന്നു, എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ എഴുതിയിരിക്കുന്നത് എന്താകുന്നു എന്ന കാര്യത്തിൽ ഞാൻ അജ്ഞനാകുന്നു എന്ന്. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് മനുഷ്യർ അറിഞ്ഞാൽ അവർ അത് വിശ്വസിക്കും എന്നത്രേ. അറിയാതെ വിശ്വസിച്ചത് കൊണ്ട് എന്താ വിശേഷം? അനേകർ ജീവസന്ദേശം പ്രോഗ്രാം കേട്ടിട്ട് എന്നോട് പറയാറുണ്ട്, ഇപ്പോഴാണ് ദൈവവചനം ശരിയായി മനസ്സിലാക്കുവാൻ തുടങ്ങിയതെന്ന്. അങ്ങനെ മനസ്സിലാക്കിയവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളും കാണുവാനുണ്ട്. അതെ, ഏതൊരു കാര്യവും വിശ്വസിക്കുവാൻ അതേക്കുറിച്ച് നാം അറിയണം, അറിവുള്ളവരായിരിക്കണം. അറിയാതെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസം അന്ധവിശ്വാസമല്ല. ക്രിസ്തീയ വിശ്വാസം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തെ നാം അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവമൊരുക്കിയ രക്ഷയെക്കുറിച്ച് നാം അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം അറിയാത്തതാണ് ഇന്നത്തെ സകല ആത്മീക അധപതനത്തിന്റെയും കാരണം. ദൈവവചനം വേണ്ടതുപോലെ പഠിപ്പിക്കുവാൻ ആളില്ല. ദൈവവചനം പഠിക്കുവാനും ആളുകൾക്ക് താല്പര്യമില്ല. അതെ, ദൈവവചനം പഠിക്കാതെ ആർക്കും ദൈവമക്കളായി വളരുവാൻ സാധ്യമല്ല. ദൈവവചനം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു എന്നറിയില്ല എന്ന് പറയുന്നത് കപടഭക്തിയാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സമർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു എന്നറിയുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും വിശ്വാസികളുടെ ശ്രദ്ധ ആവശ്യമാണ്. ദൈവവചനം പഠിക്കുവാൻ ഒരു വലിയ വാഞ്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അത് മാത്രമാണ് നമ്മെ ശരിയായ പാതയിൽ നയിക്കുന്നത്. ഇനിയും നാലാമത്തെ കൽപ്പന നോക്കിക്കേ, അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ആളുകളെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കാറുണ്ട്. കാരണം അവർ എൻ്റെ അടുത്ത സ്നേഹിതരാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മനസ്സുള്ളവർ എപ്പോഴും ഒരുമിച്ച് പോകുമല്ലോ. ഈ റേഡിയോ പ്രോഗ്രാം മൂലം ദൈവം എനിക്ക് തന്ന സ്നേഹിതർ വിലപ്പെട്ട ഒരു കൂട്ടമാകുന്നു, ഒരു വലിയ കൂട്ടമാകുന്നു. ഭാരതത്തിലൊട്ടാകെ ആയിരക്കണക്കിന് സ്നേഹിതർ എനിക്കുണ്ട്. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും ആ കൂട്ടത്തിൽപ്പെടും. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദി പറയട്ടെ. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക. അനേകരും കത്തെഴുതി എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ ആരാധനകളിലും കൂട്ടായ്മകളിലും സംബന്ധിക്കുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എല്ലായിടത്തും പോകുവാൻ കഴിയില്ല എങ്കിലും പല സ്ഥലങ്ങളിലും പോയി ശ്രോതാക്കളുമായി കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കുന്നുണ്ട്. വിഷുവാണിയായി ഓരോ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്ന കൂട്ടായ്മകളിൽ കടന്നു വരുന്നവർ എത്രയധികം സ്നേഹമാകുന്നു ഞങ്ങളോട് കാണിക്കുന്നതെന്നറിയാമോ? ഇതിൻ്റെ അർത്ഥം ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നത് അവർക്ക് പ്രയോജനപ്പെടുന്നു എന്നത്രേ. ഈ പ്രിയപ്പെട്ടവർ എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയെ സ്നേഹത്തോടെ കരുതുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുവാൻ ആളില്ല എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. താങ്കൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആകുന്നുവെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ്. സഭാ ശുശ്രൂഷകന് അതിന് മനസ്സില്ല എങ്കിൽ, സമയമില്ല എങ്കിൽ താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒഴിച്ചു കൂടുവാൻ പാടില്ലാത്ത ഒന്നാണ് ദൈവവചന പഠനം. അങ്ങനെ പഠിപ്പിക്കുന്നവരെ വളരെയേറെ കരുതേണ്ടതുണ്ട്. പൗലോസ് പറയുന്നത് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്നത്രേ. ഇന്ന് അനേകർക്കും ഇത് അനുസരിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഞ്ചാമത്തെ കൽപ്പന, തമ്മിൽ സമാധാനമായിരിപ്പീൻ എന്നത്രേ. ഇതെല്ലാം ഒരൊറ്റ പൊതിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരു സഭയെ നിയന്ത്രിക്കുവാൻ പോയാൽ അത് നടന്നെന്ന് വരില്ല. സഭ മാത്രമല്ല, എല്ലാവരും കൂടി ഒരു സംഘടനയെയും നടത്തുവാൻ പോയാൽ കുഴപ്പമാകും. ആരെങ്കിലും അധികാരമുള്ള ആൾ ഉണ്ടായിരിക്കണം, അന്തിമ തീരുമാനമെടുക്കുവാൻ ഒരാൾ. ഇന്ന് ഒട്ടു വളരെ സഭകളിലെയും ക്രിസ്തീയ സംഘടനകളിലെയും പ്രധാന പ്രശ്നം അനേകർ കൂടിയിട്ട് ഒരു വണ്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. എന്നാൽ എല്ലാവരും കൂടി സ്റ്റിയറിംഗ് പിടിക്കുവാൻ ശ്രമിച്ചാലോ? ഒരു നേതാവ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ അനുസരിക്കുവാനും പിൻപറ്റുവാനും മറ്റുള്ളവർ തയ്യാറാകണം. ആ ക്രമീകരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. എന്നാൽ ഓരോരുത്തൻ അവനവന് ഇഷ്ടപ്പെട്ട സംഗീതം വായിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അരോചകമായി തോന്നുമില്ലേ? ഒരു രസവും കാണില്ല. അതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കും. ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ സ്ഥിതിയും ഇത് തന്നെയാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്നേഹത്തിൻ്റെ സുവിശേഷം വെറുപ്പിൻ്റെതും കയ്പിൻ്റെതുമായ അന്തരീക്ഷത്തിൽ പ്രസംഗിക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. പ്രവർത്തിക്കില്ല. ഇന്ന് പല സഭകളിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാത്തതിനുള്ള കാരണം മനസ്സിലായോ? ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ തമ്മിൽ സമാധാനത്തിലല്ല. ശത്രു ആദ്യം നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. ഒരു ബലഹീന സഹോദരനോ സഹോദരിയോ എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ എപ്പോഴും ചിന്തിക്കും തങ്ങൾക്കെല്ലാവരും ബുദ്ധിമുട്ടുണ്ടാക്കുകയാകുന്നു എന്ന്. അവർ ഒരിക്കലും സ്വയം പരിശോധിക്കില്ല. ഇനിയും അവർ എവിടെ ചെന്നാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സുഹൃത്തെ, താങ്കളുടെ സഭയിൽ താങ്കളുടെ കൂട്ടായ്മയിൽ സമാധാനം കൊണ്ടുവരുവാനാണോ ഭിന്നത കൊണ്ടുവരുവാനാണോ താങ്കൾ ശ്രമിക്കുന്നത്? താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്ന സഭയിൽ താങ്കൾ അസന്തുഷ്ടനും അസംതൃപ്തനും ആകുന്നു എങ്കിൽ ഒന്ന് സ്വയപരിശോധന നടത്തും. താങ്കൾ മറ്റുള്ളവരെയും ഈ പറഞ്ഞ അസംതൃപ്തിയിലും ഹൃദയവേദനയിലും ആകുന്നു ആക്കിയിരിക്കുന്നത്. സ്വയപരിശോധന നടത്തി പ്രാർത്ഥിച്ചിട്ടും താങ്കൾക്ക് യോജിച്ചു പോകുവാൻ പ്രയാസമാകുന്നു എങ്കിൽ താങ്കൾക്ക് സമാധാനമായിരിക്കുവാൻ കഴിയുന്ന മറ്റൊരിടത്തേക്ക് മാറുക. അവിടെയും പ്രശ്നമുണ്ടാക്കുവാൻ പോകരുത് കേട്ടോ. താങ്കളുടെ സൗകര്യത്തിന് മാറണമെന്നല്ല, ദൈവനാമ മഹത്വത്തിനാകണം ആ മാറ്റം. 6 മുതൽ 9 വരെയുള്ള കൽപ്പനകൾ അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. 14-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. 5-ാം കൽപ്പനയ്ക്ക് പിൻപേ സ്വാഭാവികമായി വരേണ്ടത് തന്നെയാണിത്. കഴിഞ്ഞ കൽപ്പന നാം കണ്ടത് തമ്മിൽ സമാധാനമായിരിപ്പീൻ എന്നതായിരുന്നുവല്ലോ. ക്രമം കെട്ടവർ എന്നാൽ വഴിവിട്ടവർ, തെറ്റായിപ്പോകുന്നവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഞാൻ കരുതുന്നത്. സ്വന്തമായി പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ എന്നത്രേ. ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൈതാങ്ങുന്നതിന് പകരം തങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരരായിരിക്കുന്ന കൂട്ടരാണ് ഇവർ. അവർക്ക് മുന്നറിയിപ്പ് നൽകണം. അവരെ ശരിയായ പാതയിൽ കൊണ്ടുവരുവാൻ അവർക്ക് ബുദ്ധി ഉപദേശിക്കണം. ക്രമം കെട്ടവർ ജീവിതത്തിൽ ഒരു ചിട്ടയും ഇല്ലാത്തവരായിരിക്കണമല്ലോ. ദൈവമക്കൾ ഏറ്റവും അധികം ചിട്ടയുള്ളവരായിരിക്കണം. ഓരോ കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്നതിന് ശ്രമിക്കണം. ഉറക്കത്തിന് ക്ലിപ്ത സമയം, പഠിക്കുവാനും ജോലി എടുക്കുവാനും ഒക്കെ ക്ലിപ്ത സമയം ഉണ്ടായിരിക്കണം. ചിലർ തോന്നുമ്പോൾ എഴുന്നേൽക്കും, ഒരു ചിട്ടയും ഇല്ലാതെ മണിക്കൂറുകൾ ടിവിയുടെ മുൻപിൽ ചെലവഴിക്കും. ഒരു ദൈവപൈതലിന് ഒരിക്കലും ചേരുന്നതല്ല ഈ വക പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, വെളുപ്പിനെ 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ശ്രദ്ധിക്കണമെന്ന്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ട് രാത്രിയിൽ ഒരു 10 മണി എങ്കിലും ആകുമ്പോൾ കിടക്കുന്നതാണ്. വൈകുന്നേരമുള്ള സമയം വെറുതെ കളയും, പിന്നെ വെളുപ്പിനെ എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ടും. ആദ്യം കിടക്കുന്നതിനെ ക്രമപ്പെടുത്തൂ, അപ്പോൾ എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടില്ലാതെ ആകും. ഒരു ദൈവപൈതൽ ആയിരിക്കണം മറ്റാരെക്കാളുമേറെ ചിട്ടയുള്ള വ്യക്തി. അങ്ങനെ അല്ലാത്തവരെ ബുദ്ധി ഉപദേശിക്കുവാൻ നാം ശ്രദ്ധിക്കണം. സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ചിട്ട, പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പലർക്കും വരുന്ന മാസത്തെ ശമ്പളം ഇപ്പോൾ തന്നെ തീർന്നു കാണും. ഇനിയും 1 മാസം മുഴുവൻ കടം വാങ്ങി വേണം കഴിയുവാൻ. താങ്കൾ ചെലവാക്കുന്നതിന്റെ കണക്ക് എഴുതി സൂക്ഷിക്കാറുണ്ടോ സുഹൃത്തെ? ഇക്കാര്യത്തിൽ കുടുംബത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഒരു ദൈവവൈതൽ കടം വാങ്ങുന്ന വ്യക്തിയായിരിക്കരുത്. ഇനിയും വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന വ്യക്തിയുമാകരുത്. സംസാരിക്കുന്ന വാക്കുകളുടെ കാര്യത്തിലും ചിട്ടയുണ്ടായിരിക്കണം. എവിടെയും എന്തും പറയുന്ന പ്രകൃതം നല്ലതല്ല. ഒരു ദൈവവൈതൽ ആ കാര്യത്തിലും ക്രമമുള്ള വ്യക്തിയായിരിക്കണം. അതെ സുഹൃത്തെ, ഈ കാര്യത്തിൽ നാം അന്യോന്യം സഹായിക്കേണ്ടതാണ്. ഇനിയും അടുത്ത കൽപ്പന നോക്കിക്കേ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഈ ഉൾക്കരുത്തില്ലാത്തവർ എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? മാനസിക പ്രശ്നം ഉള്ളവരെന്നല്ല പൗലോസ് പറയുന്നത്, പിന്നെയോ ദൈവത്തിനു വേണ്ടി മുൻപോട്ടിറങ്ങുവാൻ ഭയപ്പെടുന്നവർ എന്ന അർത്ഥമാണ്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. പല കാരണങ്ങളാൽ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും വേണം. ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് ചിന്തിച്ച് കലങ്ങിയിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുക. ഞാൻ ഈ ഒരു തീരുമാനമെടുത്താൽ എന്നെ കൊണ്ടത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച് പതറിയിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ തോളിൽ കൈയിട്ട് അവരോട് പറയുക, സഹോദര ഭയപ്പെടേണ്ട, താങ്കൾക്കത് ചെയ്യുവാൻ കഴിയും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ അടുത്ത് വരുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, തോൽക്കുമെന്ന് തോന്നുമ്പോൾ, ആകെ തകരും എന്ന് തോന്നുമ്പോൾ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോർക്കുക. അതൊരു വലിയ ധൈര്യമായിരിക്കും. ഇന്ന് അനേകർക്കും ആവശ്യം ഈ ധൈര്യപ്പെടുത്തലാകുന്നു. എന്തൊരാശ്വാസവും പ്രോത്സാഹനവുമാകുന്നു നാം ഇവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു സംഗതി അത്ര ഇത്. ഇതൊരു ശുശ്രൂഷയായി കണ്ട് നാം എപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ചിലർ വളരെ ചെറിയ കാര്യത്തിന് പോലും ആകെ തകർന്നിരിക്കുന്നതായി കാണാവുന്നതാണ്. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ആശ്വസിപ്പിച്ച് നാം അവരെ അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ വേറൊരു പ്രശ്നവുമായി വരുന്നത് കാണാം. ഇവരെ താങ്ങുവാൻ തക്ക ക്ഷമ നമുക്കുണ്ടാകണം. ഇവർക്കെപ്പോഴും നാം എല്ലാം പ്രശ്നമാക്കി കാണിക്കരുത്. അവർക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ. മറ്റൊരു കൽപ്പന ബലഹീനരെ താങ്ങുക എന്നുള്ളതാണ്. ഇതിനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതങ്ങ് ചെയ്താൽ മതിയാകുമില്ലേ? ഇവിടെ വിശ്വാസത്തിൽ ബലഹീനരായവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരോടൊപ്പം കാൽ വെക്കുവാൻ പ്രയാസമാണ്. കാരണം അവർ ശിശുക്കളാണ്. അവരെ സഹായിക്കേണ്ടതുണ്ട്. അവരെ പൊക്കിയെടുത്ത് കൂടെ കൊണ്ടുപോകുവാൻ ശ്രമിക്കൂ. ബലഹീനരെ താങ്ങുവാൻ നാം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെ പ്രോത്സാഹിപ്പിക്കണം, ഉപദേശിക്കണം. അതേസമയം തന്നെ അവർക്ക് ഇടർച്ചയുണ്ടാകുന്നത് ചെയ്യാതിരിക്കണം. പലരും ആദ്യം പറഞ്ഞത് ചെയ്യുവാൻ വളരെയേറെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഒരു ബലഹീന സഹോദരന് ഇടർച്ചയായുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അത് ബുദ്ധിമുട്ടാകും. അതിൽ തെറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് വാദം. അതെ സുഹൃത്തെ, ഈ കാര്യത്തിലും നാം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നാം താങ്ങുന്നതിന് പകരം തകർക്കുകയായിരിക്കും ചെയ്യുന്നത്. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ കോപിക്കരുതെന്നാണ്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? നാം നമ്മുടെ തൊഴിൽ രംഗങ്ങളിൽ, ജോലി രംഗങ്ങളിൽ, ബന്ധങ്ങളിൽ അഭക്തരായ, അശുദ്ധരായ ആളുകളെ കണ്ടുമുട്ടും. അവരോടൊക്കെ ക്ഷമയോടെ ഇരിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ദൈവകൽപ്പന നാം എല്ലാവരോടും ക്ഷമയോടെ ഇരിക്കണമെന്നത്രേ. നമ്മെ മുഷിപ്പിക്കുന്നതും നമുക്ക് ഉരുവേൽക്കുന്നതുമായ അനേകം അവസരങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായി എന്ന് വന്നേക്കാം. ആ രംഗങ്ങളിലൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ക്ഷമയോടെ ഇരിക്കേണ്ടതാണ്. എത്ര മനോഹരമായ കൽപ്പനകളല്ലേ ഇത്! നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുമ്പോൾ എത്ര വലിയ അനുഗ്രഹമായിരിക്കുമെന്നറിയാമോ? അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ